السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് പുണ്യം നേടാൻ പറ്റുന്ന, ഞാനിങ്ങനെ എഴുതി വച്ചപ്പോ ഏതാണ്ട് എട്ടോളം സുന്നത്തുകൾ ആ സന്ദർഭത്തിൽ നമുക്ക് വരുന്നുണ്ട്. അതിൽ എട്ടോളം പോകട്ടെ, ഒന്ന് പോലും കിട്ടാത്ത പലരുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് താല്പര്യമെടുത്താൽ, ഒന്ന് മാനസികമായ തയ്യാറെടുപ്പ് നടത്തിയാൽ, നോമ്പ് തുറക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് എട്ട് സുന്നത്തുകൾ, നമുക്ക് അതിന്റെ പുണ്യം നമുക്ക് നേടാൻ പറ്റും ഇൻഷാല്ലാ. അതിലൊന്നാമത്തേത് നോമ്പ് തുറക്കൽ, അത് പെട്ടെന്ന് നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതൊക്കെ പാടെ വിശദീകരിക്കാൻ നമുക്ക് പറ്റില്ല. ബാങ്ക് 6:20 6:20 നോമ്പ് തുറക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ബാങ്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമല്ല. അത് ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ലേ, ഇനി ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് ഒക്കെ ആകാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അത് പിന്തിപ്പിക്കുന്ന ആളുകളുണ്ട്, മനഃപൂർവ്വം അതിനെ പിന്തിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ സുന്നത്തിനെതിരാണ്. ഇന്ന് അതിന്റെ ശാസ്ത്രീയമായ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ കലണ്ടർ നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ രാത്രി അവസാനിക്കുക, സൂര്യൻ അസ്തമിക്കുക, അതോടുകൂടിയിട്ട് നോമ്പ് തുറക്കണം. അതങ്ങനെ പറയാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൊത്തത്തിൽ ഈ ലോകത്തിലേക്ക് വന്ന അമ്പിയാക്കളോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. തൊയാലിസിക്ക് ഉദ്ധരിച്ച സ്വഹീഹായിട്ടുള്ള റിപ്പോർട്ടിൽ കാണാം, നോമ്പ് തുറ വേഗത്തിലാക്കാൻ അമ്പിയാക്കളോട് പോലും കൽപ്പന വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഹദീസിന്റെ ആദ്യ ഭാഗം. ഇന്ന മഅശറുൽ അംബിയ, ഞങ്ങൾ അംബിയാക്കൾ, ഉമിർന അൻ നുഅജ്ജില ഇഫ്താറന, ഞങ്ങളുടെ ഇഫ്താർ അത് വേഗത്തിലാക്കാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സഹിഹായിട്ടുള്ള ഹദീസാണ്. അംബിയാക്കളോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം ഒന്ന്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ ഖൈറിലായിരിക്കും. ഹദീസിൽ വന്നതാണ്, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ വന്നതാണ്. ലാ യസാലു നാസു ബി ഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ര. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ ഖൈറിലായിരിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ ഒരുപാട് തത്വങ്ങൾ പറഞ്ഞു. ജനങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുകയാണെങ്കിൽ ഈ ഉമ്മത്ത് ഖൈറിലായിരിക്കുമെന്ന് പറഞ്ഞാൽ, നോമ്പ് തുറക്കാൻ ഈ ഉമ്മത്ത് പിന്തിപ്പിക്കുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം അവർ ഫസാദിലായിരിക്കുന്നു എന്നുള്ളതിന്റെ അലാമത്താണ് എന്നുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ചില്ലറ കാര്യമല്ല അപ്പൊ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നുള്ളത്, ചില്ലറ കാര്യമല്ല. ഈ ഉമ്മത്ത് ഫസാദിലാണ് എന്നുള്ളതിന്റെ അലാമത്താണ് നോമ്പ് തുറക്കാൻ വൈകിപ്പിക്കുക എന്നുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഹദീസ്. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ ഖൈറിൽ തന്നെയായിരിക്കും. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ നടപടിക്രമം, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ നോമ്പ് തുറക്കുന്നവരായിരുന്നു സ്വഹാബത്ത് എന്നുള്ളതാണ്. ഏറ്റവും വേഗത്തിൽ നോമ്പ് തുറക്കുന്നവരായിരുന്നു സ്വഹാബത്ത്. അബ്ദുറസാഖ് മുസന്നഫിൽ ഉദ്ധരിച്ച അംറു ബിനു മൈമൂൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ള റിവായത്തിൽ വന്നിട്ടുള്ളത്, കാന അസ്ഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅ الناس ഇഫ്താറ വഅബ്താഹും സഹൂറ. സഹൂറ് പിന്തിപ്പിക്കുന്നവരും ജനങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് തുറക്കാൻ ഏറ്റവും ധൃതി കാണിക്കുന്നവരുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എന്നുള്ളതാണ്. അപ്പൊ സ്വഹാബത്തിന്റെ നടപടിക്രമവും അങ്ങനെ തന്നെയാണ്. നോമ്പ് വൈകിപ്പിക്കുക, തുറക്കല് വൈകിപ്പിക്കുക എന്നുള്ളതല്ല, ആ നോമ്പ് വേഗത്തിൽ തുറക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒന്നാമതായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന, നമ്മൾ നേടേണ്ട, നമുക്ക് ലഭിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സുന്നത്ത്, ഒന്നാമത്തെ പുണ്യം വേഗത്തിൽ നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഏതൊരു വിഷയത്തിലും നമ്മൾ പറയുന്നത് പോലെ ബിസ്മി ചൊല്ലുക. അത് നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്ത ഏത് സന്ദർഭത്തിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. സമ്മില്ല, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം, എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യേണ്ടത് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി. ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് നോമ്പ് തുറക്കാതെ രണ്ടാമത്തെ സുന്നത്ത്. മൂന്നാമത്, ഈ സമയത്തിനൊരു പ്രത്യേകത ഉണ്ട്, നോമ്പ് തുറക്കുന്ന സമയത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? ഈ സമയത്ത് ചെയ്യുന്ന ദുആക്ക് പ്രത്യേക ഉത്തരം കിട്ടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിന്റെ ചില ഹദീസുകളുടെ സനദിന്റെ കാര്യത്തിൽ ചർച്ചയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂന്നാമത്തെ സുന്നത്ത് ഒന്ന്, നോമ്പുകാരന്റെ ദുആ അത് പ്രത്യേക ഉത്തരം കിട്ടും. ചില പ്രത്യേകമായ സമയങ്ങള്, ചില പ്രത്യേകമായ സന്ദർഭങ്ങള്, ചില പ്രത്യേകമായ വ്യക്തികള് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട നമ്മൾ എന്ത് ചോദിച്ചാലും ആ ഹദീസിൽ വന്നിട്ടുള്ളത് അങ്ങനെയാണ്, നോമ്പുകാരന്റെ ദുആ എന്നുള്ളത് ഉത്തരം കിട്ടുന്ന ദുആയാണ്. ആറ് ഇന്ന് ഏഴാമത്തെ നോമ്പാണ്. ഇതുവരെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ആ സന്ദർഭത്തിൽ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ആ സന്ദർഭത്തിൽ ദുആ ചെയ്യുക എന്നുള്ളത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ബൈഹഖി ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ളത്, സലാസു ദഅവാതിൻ ലാ തുറദ്ദു, സലാസു ദഅവാതിൻ ലാ തുറദ്ദു, മൂന്ന് ദുആകൾ, അത് ലാ തുറദ്ദു, അത് മടക്കപ്പെടുകയില്ല. അത് മടക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്തജാബ. ആ മൂന്ന് ദുആക്ക് ഉത്തരം കിട്ടിയിരിക്കും. ചില ദുആകൾ അങ്ങനെയുണ്ട്, സഡൻലി ഉത്തരം, അത് ചോദിച്ചാൽ അതെല്ലാം കൊടുക്കും. അങ്ങനെ മൂന്ന് ദുആകൾ, ലാ തുറദ്ദു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം മുസ്തജാബ. ആ മൂന്ന് ദുആകൾ തള്ളപ്പെടുകയില്ല, മടക്കപ്പെടുകയില്ല. അതിലൊന്ന് പിതാവിന്റെ ദുആ, രണ്ട് മുസാഫിറിന്റെ ദുആ, യാത്രക്കാരന്റെ ദുആ, മൂന്ന് ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ ദുആ. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നോമ്പുകാരന്റെ ദുആ, നോമ്പുകാരൻ നടത്തുന്ന ദുആ. വറച്ചില ദിവായത്തുകളിൽ വന്നിട്ടുള്ളത് സലാസു ദഅവാതിൻ മുസ്തജാബാതിൻ എന്ന് തന്നെ വന്നിട്ടുണ്ട്. സലാസു ദഅവാതിൻ മുസ്തജാബാതിൻ, അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച്, അതേപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു അംറുല്ലാസിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് മൂന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ. അതിലൊന്ന് പറഞ്ഞത് തന്നെ ഇത് നോമ്പുകാരന്റെ ദുആ. വേറെ ചില റിവായത്തുകളിൽ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള ദുആ, നോമ്പ് തുറക്കുന്നത് വരെയുള്ള ദുവ, അതിന്റെ ഹദീസിന്റെ സനദിനെ കുറിച്ച് ചർച്ചകളുണ്ട്. ആ സന്ദർഭത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്താണെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ നോമ്പുകാരനാണ്, ആ സന്ദർഭത്തിൽ ചെയ്യുന്ന ദുആക്ക് ഉത്തരം കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, യുസ്തഹബ്ബു ലിസ്സായിമി അൻ യദുആ ഫീ ഹാലി സൗമിഹി ബിമുഹിമ്മാത്തിൽ ആഖിറത്തി വദ്ദുനിയാ. ഒരു നോമ്പുകാരന് മുസ്തഹബ്ബാണ് അവൻ നോമ്പുകാരനായിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. അവന്റെ ദുനിയാവിന്റെ കാര്യങ്ങളാകട്ടെ, ആഖിറത്തിന്റെ കാര്യങ്ങളാകട്ടെ, നോമ്പുകാരനായിക്കൊണ്ട് അവനത് ദുആ ചെയ്യുക എന്നുള്ളത് മുസ്തഹബ്ബാണ്. ആർക്കൊക്കെ വേണ്ടിയിട്ട് അവന് ദുആ ചെയ്യാം? ലഹു, അവന് വേണ്ടിയിട്ട് അവന് ദുആ ചെയ്യാം. ആ സന്ദർഭത്തിൽ വലിമൻ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം, കാരണം അവൻ നോമ്പുകാരനാണ്. വലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. എത്ര മനോഹരമായിട്ടാണ് ഇമാം നബി വിശദീകരിക്കുന്നത്, അവന് വേണ്ടിയിട്ട് ദുആ ചെയ്യാം, അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം, അവന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. അദ്ദേഹം ഹദീസ് തെളിവുകൊണ്ടുവരുന്നത് ഹദീസ് അബി ഹുറൈറ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും അസ്സായിമു ഹത്താ യുഫ്തിറ വലിമാമുൽ ആദിൽ വൽമദ്ലൂം റവാഹു തിർമിദി വഇബ്നു മാജ. ഈ ഹദീസാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവായിട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നത് ദുനിയാവിന്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം, ആഖിറത്തിന്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം, അവന് വേണ്ടി ചോദിക്കാം, അവൻ ഇഷ്ടപ്പെടുന്ന ആളുകള്, നമ്മുടെ പിതാവ്, നമ്മുടെ മാതാവ്, നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, റിക്കക്ക് വേണ്ടിയിട്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നോമ്പുകാരന് ചോദിക്കാം. ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ദുആ എന്നുള്ളത് നോമ്പ് തുറക്കുന്നതിന്റെ മുമ്പാണ് ഈ ദുആ. കാരണം ആ സന്ദർഭത്തിൽ എന്തായാലും ഉത്തരം കിട്ടാനുള്ള കാരണങ്ങൾ അവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ആ സന്ദർഭം എന്നുള്ളത് ഇൻകിസാറു നഫ്സ് വദ്ദുല്ലു വഅന്നഹു സായിമുൻ വകുല്ലു ഹാദിഹി അസ്ബാബുൻ ലിഇജാബ. ദുആക്ക് ഉത്തരം കിട്ടുന്ന മൂന്ന് കാരണങ്ങൾ ആ സന്ദർഭത്തിലുണ്ട്. കാരണം എന്താ? ഇൻകിസാറു നഫ്സ്, അവൻ മനസ്സ് തകർന്നിരിക്കണ, വിശപ്പും ദാഹവും സഹിച്ച് അവന്റെ വികാരങ്ങളൊക്കെ കടിച്ചമർത്തിയിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണത്. അതേപോലെ തന്നെ അവൻ അങ്ങേയറ്റത്തെ വിനയാനിതനാണ്, അവൻ പതിതനാണ്, അവൻ നിന്ദിതനാണ്, അവൻ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം അവൻ നോമ്പുകാരനുമാണ്. ഈ കാരണങ്ങളൊക്കെ അവന്റെ ദുആക്ക് ഉത്തരം കിട്ടുന്ന കാരണങ്ങളാണ്. എന്നിട്ട് ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നോമ്പിനെ എല്ലാവിധ ഹറാമുകളിൽ നിന്നും സംരക്ഷിച്ച ഒരാൾക്കേ ഉത്തരം കിട്ടൂ എന്നുള്ളതും ചില ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാന് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലും നോമ്പുകാരനായിക്കൊണ്ടുമൊക്കെ കുറെ ദുആ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഇമാം തീബി റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ മുനാവി ഇവരുടെയൊക്കെ വിശദീകരണത്തിൽ കാണാം, വ മുറാദുഹു കാമിലു സൗമി, അവന്റെ നോമ്പ് പരിപൂർണമായിരിക്കണം. അല്ലാതി സോന ജമീ ജവാരിഹി അനിൽ മുഖാലഫാത്തി ഫയുജാബു ദുആഉഹു ലിത്തഹാരത്തി ജസദിഹി. അവൻ എന്തായിരിക്കണം? അവന്റെ നോമ്പ് എല്ലാവിധ മുഖാലഫാത്തുകളിൽ നിന്നും അവന്റെ ജവാരിഹികളടക്കം നോമ്പിന് വിരുദ്ധമായി ചെയ്യേണ്ട ഒരു കാര്യങ്ങളും അവനിൽ നിന്നുണ്ടാകരുത്. അവന്റെ ജവാരിഹുകൾ, അവന്റെ കൈ, കാല്, നാവ്, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ, അതിനൊക്കെ നോമ്പുണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോൾ എന്താവും? അവന്റെ ജസദ് തന്നെ തഹൂറായിരിക്കും. ആ ഫയുജാബു, അവന്റെ ആ ദുആക്ക് ഉത്തരം കിട്ടുന്നത് ഈ തൊഹാറത്തി ജസദിഹി, അവന്റെ ആ ജസദിന്റെ തൊഹാറത്ത്, ആ സന്ദർഭത്തിൽ അവന് വിശുദ്ധനായിരിക്കും. എല്ലാ അർത്ഥത്തിലും അവന് നോമ്പാണ്, വെറും പട്ടിണി കിടക്കുക എന്നുള്ളതല്ല. അവന്റെ നാവിന് നോമ്പുണ്ടായിരുന്നു, കണ്ണിന് നോമ്പുണ്ടായിരുന്നു, മനസ്സിന് നോമ്പുണ്ടായിരുന്നു, കൈയിനും കാലിനൊക്കെ നോമ്പുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിപൂർണമായ നോമ്പുകാരനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആ മനുഷ്യന്റെ, ആ നോമ്പുകാരന്റെ ശരീരം എന്നുള്ളത് തൊഹൂറാണ്, അത് തൊഹാറത്തുള്ളതാണ്, അത് വിശുദ്ധമാണ്, അത് പരിശുദ്ധമാണ്, അത് ശുദ്ധിയുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അവൻ ഉത്തരം കിട്ടും എന്നുള്ളത് മുനാവിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഫൈദുൽ ഖദീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് മൂന്നാമത്തേതായിട്ടുള്ള സുന്നത്ത്, നോമ്പുകാരനായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ദുആ, ആ ദുആ അല്ലാഹു സ്വീകരിക്കും എന്നുള്ളതാണ്, അതിന് പ്രത്യേകമായി ഉത്തരം കിട്ടുമെന്നുള്ളത്. അപ്പൊ മൂന്ന് കാര്യങ്ങളായി. നാലാമത്തത് ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് തുറക്കുമ്പോ അതിന് ചില മര്യാദകൾ പഠിപ്പിച്ചു. എന്തെങ്കിലുമൊക്കെ കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളത് ശരിയല്ല. എന്തിനാ നമ്മൾ വെറുതെ ഒരു പ്രതിഫലം ഒഴിവാക്കുന്നത്? നമുക്ക് കിട്ടേണ്ട ഒരു പുണ്യം നമ്മൾ എന്തിനാ ഒഴിവാക്കുന്നത്? നമുക്ക് യാതൊരു മെനക്കെടുമില്ലാതെ അധ്വാനവുമില്ലാതെ നമുക്ക് നേടാൻ പറ്റുന്ന പുണ്യങ്ങളാണിതൊക്കെ. നോമ്പ് തുറക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നിരുന്നത് എങ്ങനെയായിരുന്നു? അത് ഹദീസിൽ വന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു വന്നു. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്, ഓരോ കാര്യങ്ങളും അതുവരെ വന്നു. എന്തുകൊണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നിരുന്നത് എന്ന് വരെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയെ പോലുള്ള ആളുകള് സുനനുൽ മഹജൂറ, ഇന്നത്തെ ജനങ്ങൾ നഷ്ടപ്പെടുത്തിയ സുന്നത്തുകളുടെ കൂട്ടത്തിലാണ് ഈ ഒരു സുന്നത്തിനെ പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ആളുകൾ തീരെ ഇതിനെ അവഗണിച്ചിട്ടുണ്ട്, തീരെ ഇതിനെ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ ഹദീസിൽ വന്നിട്ടുള്ളത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റുതബാതിൻ ഖബ്ല അൻ യുസല്ലിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുതബാത്തുകൾ കൊണ്ട് നോമ്പുറക്കും. റുതബാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് പാകമെത്തിയിട്ടുള്ള ഈത്തപ്പഴം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റുതബാത്തുകൾ കൊണ്ട് നോമ്പ് തുറക്കും. ഖബ്ല അൻ യുസല്ലിയ, നിസ്കരിക്കുന്നതിന്റെ മുമ്പ്, നിസ്കരിച്ചിട്ടല്ല, നിസ്കരിക്കുന്നതിന്റെ മുമ്പ്, എന്റെ മുമ്പ് തന്നെ നോമ്പുറക്കും. എന്തുകൊണ്ട്? റുത്തബാത്തുകൾ കൊണ്ട് നോമ്പുറക്കും. ഫൈലം തൊക്കും റുത്തബാത്തും, ഇനി റുത്തബാത്തുകൾ ഇല്ലെങ്കിലോ ഫാല തമറാത്തിൻ, തമറാത്തുകൾ കൊണ്ട്. തമറാത്തും റുത്തബാത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം ഷെയ്ഖ് ഫൗസാന്റെ ഒരു ദർസ്, ആ ദർസിൽ കാണാ, റുത്തബുൻ മുജഫഫ, ഉണങ്ങിയത്, ഉണങ്ങിയ ആ റുത്തബ്, അതിനാണ് തമറാത്ത്, തമറ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റുത്തബാത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ തമറാത്തുകൾ കൊണ്ട് നോമ്പ് തുറക്കും. കാരക്കാന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്, കാരക്ക കൊണ്ട് നോമ്പ് തുറക്കും. ഫൈലം തക്കുൻ ഹസഹസവാതി മിൻമായി, ഇനി അതുമില്ലെങ്കിലോ ഒരിറക്ക വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറക്കും. ഈ ഓർഡർ യഥാർത്ഥത്തിൽ സുന്നത്താണോ? ഈ പറഞ്ഞ ഓർഡർ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ? അത് പരിഗണിക്കണം എന്നുള്ളതാണ് മൊത്തത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു സൈമീൻ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിന്റെ ഷറഹിൽ അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഹൽവ ഉണ്ട്, അതേപോലെ തന്നെ വെള്ളമുണ്ട്, ഞാൻ ഏതുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്? അദ്ദേഹം പറയുന്നത് വെള്ളം കൊണ്ട് നോമ്പ് തുറക്കണം. മാത്രമല്ല ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞതും അങ്ങനെ തന്നെ, ഇത് അതിന്റെ ക്രമം വിശദീകരിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇതിന്റെ ആ നോമ്പ് തുറക്കുമ്പോഴുള്ള ക്രമം, ആദ്യം റുത്തബാത്ത്, അതില്ലെങ്കിൽ തമ്രാത്ത്, ഇല്ലെങ്കിൽ ഇറക്ക് വെള്ളം കൊണ്ട്, അത് സുന്നത്താണെന്നുള്ളതാണ്. ആ ക്രമം പാലിക്കുക എന്നുള്ളത് സുന്നത്താണെന്നുള്ളതാണ്. അതിൽ തുഹ്ഫത്തുൽ അഹദീന്റെ ഷറഹിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വൽ ഹദീസു ദലീലുൻ, ഈ ഹദീസ് തെളിവാകുന്നു. എന്തിന് തെളിവ്? അലൽ ഇഫ്താരി ബിർ റുതബി, റുതബ് കൊണ്ട് നോമ്പ് തുറക്കുക, അതാണ് ആദ്യം. ഫൈൻ ഉദീമ, അതില്ലെങ്കിൽ തമ്ര്, അതുല്ലെങ്കിൽ മാ, അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. വ്യാഖ്യാതാക്കൾ അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഷെയ്ഖ് ഫൗസാനോട് ചോദിച്ചതിലും ഇതന്നെ ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഈ ഹദീസ് ഇങ്ങനെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിം ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇന്നത്തെ നോമ്പുകാർ അധികവും അവഗണിച്ചിട്ടുള്ള ഒരു സുന്നത്ത്, അലത്തി അഹ്മലഹ അക്സർ സ്വായിമീൻ, നോമ്പുകാർ അധികവും ആ സുന്നത്ത് അവര് അവഗണിച്ചിരിക്കുന്നു. വബിഹാസത്തിൻ ഫിദ്ദഅവാത്തിൽ ആമ്മ, പ്രത്യേകിച്ചും ഈ പൊതുവായിട്ടുള്ള നോമ്പ് തുറകളില്. എത്ര സത്യമാണ് അദ്ദേഹം പറയുന്നത്! അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള നോമ്പ് തുറകളില്, അലത്തി യുഹയ്യൗ ഫിഹ മാ ലദ്ദവ തോബ മിനത്തുആമി വശ്ശറാബി, നല്ല ടേസ്റ്റുള്ള പാനീയങ്ങളും ഭക്ഷണങ്ങളും ഉണ്ടാവും. അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും, നല്ല രുചികരമായത്, ആസ്വാദ്യകരമായത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ള ചില നോമ്പ് തുറവുകളുണ്ട്. അമ്മ റുതബ് അവി തമ്രു അല ലഖലി ഫലൈസ ലഹു ദിക്റുൻ, എന്നാൽ റുതബും തമ്രും പേരിന് പോലും അവിടല്ല, അതിനൊരു സ്ഥാനവുമില്ല, അതിനൊരു സ്ഥാനവും ആരും കൊടുക്കുന്നില്ല. അതും പോകട്ടെ, അതിനേക്കാൾ വലിയൊരു കഷ്ണമാണെന്ത്, വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുക എന്നുള്ളതിനെ പോലും ആളുകൾ ഒഴിവാക്കിയിരിക്കുന്നു. ഇന്ന് അധിക നോമ്പുകാരും അങ്ങനെയായി തീരുന്നിരിക്കുന്നു. നല്ല വിഭവങ്ങൾ ഉണ്ടാവും, നമുക്കറിയാം ചില നോമ്പു തുറകളിൽ ചെന്നാല് ഇങ്ങനൊരു സുന്നത്ത് തന്നെ അവർക്കറിയില്ല, ഇങ്ങനൊരു രീതി തന്നെ അവർക്കറിയില്ല. നല്ല ജ്യൂസ് കുടിച്ചിട്ട് നോമ്പ് തുറക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തിന്നുകൊണ്ട് നോമ്പ് തുറക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു ക്രമം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽ വന്നിട്ടുള്ളതാണ്. നമുക്ക് പുണ്യം കിട്ടും. ഇതാണ് നാലാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അഞ്ചാമത്തേത് വലത് കൈകൊണ്ടായിരിക്കണം. അത് പ്രത്യേകിച്ചും പറയേണ്ടതില്ല. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ധാരാള കണക്കിനുണ്ട്. എന്നാലും എത്ര പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും എത്ര നസീഹത്ത് കിട്ടിയാലും എത്ര വലത് കിട്ടിയാലും ചില മനുഷ്യന്മാർക്ക് വലത് കൈകൊണ്ട് കുളിക്കാൻ കഴിയില്ല. എന്താ ചെയ്യാ? ഷെയ്ത്താൻ അവരെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഷെയ്ത്താനിന്റെ അമല അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിഷ്ടപ്പെടുന്നത് ഷെയ്ത്താനിന്റെ പ്രവർത്തനമാണ്. എത്ര പറഞ്ഞാലും അത് ഡിസ്പോസിബിൾ ഗ്ലാസ് അവരുടെ കയ്യിൽ കൊടുത്താലും അവരെ ഇടത് കൈകൊണ്ടേ കുടിക്കുള്ളൂ. ആ ഷെയ്ത്താൻ എങ്ങനെയാണോ കുടിക്കുന്നത് അങ്ങനെ തന്നെ അവർ കുടിക്കുള്ളൂ. അത് വളരെ ഗൌരവമുള്ള വിഷയമാണ്. കാരണം ഈ വിഷയത്തിൽ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അമ്രും വന്നിട്ടുണ്ട്, നഹിയും വന്നിട്ടുണ്ട്. വലത് കൈകൊണ്ട് കുടിക്കണമെന്നുള്ള കൽപ്പനയും വന്നിട്ടുണ്ട്, ഇടത് കൈകൊണ്ട് തിന്നരുത്. ആ പിന്നെ രണ്ട് റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അമ്രും വന്നിട്ടുണ്ട്, നഹിയും വന്നിട്ടുണ്ട്. ഇത് വളരെ ഗൌരവമുള്ള ഒരു വിഷയമാണ്. ഈ ഒരു ഒറ്റ ഹദീസ് ഒരു സന്ദർഭം പറയട്ടെ. ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫവൻ അക്കല ബി ഷിമാലിഹി ഔ ശരിബ ബി ഷിമാലിഹി, ഇടത് കൈകൊണ്ട് ഒരാൾ കുടിച്ചു അല്ലെങ്കിൽ ഇടത് കൈകൊണ്ട് കുടിച്ചു അല്ലെങ്കിൽ തിന്നു, വഹുവ ആലിമുൻ ബിൻ നഹി, അത് വിരോധിച്ചതാണ് എന്നുള്ളത് അവനറിയാം. അവനറിയാം. അതാണ് റസൂലിന്റെ ഹദീസൊക്കെ അതിലുണ്ട്. ചില ആളുകൾക്ക് ഇതൊരു മാനക്കേടാണ്, കാരണം അവരൊക്കെ എജ്യൂക്കേറ്റഡ് ആണ്. അള്ളാഹുന്റെ റസൂലൊന്നും എജ്യൂക്കേറ്റഡ് അല്ലല്ലോ. ഇങ്ങനെ വലിയൊരു പാർട്ടി ഉണ്ടാവുമ്പോ, ഗെറ്റ് ഇങ്ങനെയുള്ള വല്ല പരിപാടി ഉണ്ടാവുമ്പോ അത് വലത് കൈ കൊണ്ട് കുടിക്കാന്നൊക്കെ പറയുന്നത് അവന്റെ വിദ്യാഭ്യാസത്തിന് അത് പോരായ്മയാണ്. ഈ ഹദീസിൽ വന്നിട്ടുള്ളത് അങ്ങനെ അള്ളാഹുന്റെ റസൂൽ അത് നിരോധിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിട്ടാണ് അവൻ ഇടത് കൈകൊണ്ട് കുടിക്കുന്നതെങ്കിൽ, വലത് കൈകൊണ്ട് കുടിക്കാതെ ഇടത് കൈകൊണ്ട് കുടിക്കുന്നതെങ്കിൽ, വല ഉദറ ലഹു, അവനൊരു ഉദറുമില്ല. ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇബ്നു അബ്ദുൽ ബർ പറയാണ്, വല ഉദറ ലഹു, അവനൊരു ഉദറുമില്ല കേട്ടോ. കാരണം അവൻ ജാഹിലല്ലോ. ജാഹിലാണെങ്കിൽ ചിലപ്പോൾ ഉദറുണ്ടാവും. എല്ലാ ജാഹിലിനും ഉദറ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ജാഹിലിയങ്ങൾ അത് വേറെ വിഷയമാണ്. അറിഞ്ഞുകൊണ്ടാണ് ഇടത് കൈകൊണ്ട് അവന് കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നതെങ്കിൽ വലാ ഉദറലഹോ, അവന് ഉദറില്ല, അവനൊരു എക്സ്ക്യൂസും ഇല്ല. ഇനി അവന് വലത് കൈകൊണ്ട് കുടിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല എങ്കിൽ, ചില ആളുകൾക്ക് വലത് കൈകൊണ്ട് സ്വാധീനം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഒരു ഇല്ലത്ത് ഒരു തടസ്സം അവനില്ല. ലാമാനി, ഒരു തടസ്സം അവനില്ലെങ്കിൽ, എന്നിട്ട് അവൻ ഇടത് കൈകൊണ്ട് കുടിക്കുകയാണെങ്കിൽ കേട്ടോ, ഫഖദ് അസല്ലാഹു വറസൂല, അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു, അവന്റെ റസൂലിനെയും ധിക്കരിച്ചിരിക്കുന്നു. ചില്ലറ കാര്യം ഞങ്ങൾ കരുതിയത് എന്താ, കളിയാ ഇസ്ലാം ദീൻ എന്നുള്ളത് കളിയാ. നമ്മ സ്റ്റാറ്റസ് നോക്കിയിട്ട് ചെയ്യാനുള്ളതല്ല ദീനിന്റെ കാര്യങ്ങൾ. അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു, അവന്റെ റസൂലിനെ ധിക്കരിച്ചിരിക്കുന്നു. വമൻ അസല്ലാഹു വറസൂല, ആര് അള്ളാഹുവിനെ ധിക്കരിച്ചോ അവന്റെ റസൂലിനെ ധിക്കരിച്ചോ, ഫഖദ് ഗവ, അവൻ വഴികേടിലായി തീർന്നിരിക്കുന്നു, അവന്റെ കാര്യം തീർന്നു, അവന്റെ കഥ തീർന്നു, അവന്റെ കഥ ഇത് ചെറിയ കാര്യത്തിന്റെ വിഷയത്തിലായി പറയുന്നു. പക്കത്ത് ഹവാ, അവൻ ദുർമാർഗത്തിലായിരിക്കുന്നു, അവൻ വഴികേടിലായി തീർന്നിരിക്കുന്നു. ഇത് അദ്ദേഹം ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയണം. അപ്പൊ അത് ശ്രദ്ധിച്ചോ, അത് ഷെയ്ത്താന്റെ പണിയാണ്, അത് എടുക്കാൻ പോകണ്ട. എന്തിനാ അത് ചെയ്യുന്നത്? അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് വാ, അതിനെ സ്നേഹിക്ക്, അതിലാണ് ഇജ്ജത്ത് ഉള്ളത്. ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, മലമൂത്ര വിസർജനം നടത്തിയാൽ വൃത്തിയാക്കാത്തവന്റെ സംസ്കാരമാണ് ഈ സംസ്കാരം. ഭക്ഷണ വിദ്യാർത്ഥികൾ കുറെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, അവരുടെ സംസ്കാരമാണത്. രണ്ട് സ്പൂൺ എടുത്തിട്ട് ഇടത് കൈകൊണ്ട് അത് തിന്നാന്നുള്ളത്, ആ സംസ്കാരത്തിലേക്ക് നമ്മൾ പോണോ? നമ്മളെ ഇജ്ജത്ത് എന്നുള്ളത് റസൂലുള്ളാഹിന്റെ സുന്നത്തിലാണ്, ഇസ്ലാം ദീനിൽ പഠിപ്പിച്ച ആദർശിലാണ് ഇജ്ജത്ത്. അതിൽ ഇജ്ജത്ത് കാണാത്ത ആൾക്കാരെ പിന്നെ നമ്മൾ എന്താ ചെയ്യാം? എന്താണെങ്കിലും അതാണ് അഞ്ചാമത്തെ സുന്നത്ത് വരുന്നത്, വലത് കൈകൊണ്ടായിരിക്കുക എന്നുള്ളത്. ആറാമത്തത് ബാങ്കിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്കിന് ഉത്തരം കൊടുക്കണം. ചില ആളുകൾക്ക് അതിൽ സംശയം ഉണ്ടാവും, നോമ്പ് തുറക്കുമ്പോൾ ബാങ്കിന് ഉത്തരം കൊടുക്കേണ്ടതുണ്ടോ? ഉത്തരം കൊടുക്കണം എന്നുള്ളതാണ്. ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഉത്തരം കൊടുക്കണം എന്നുള്ളതല്ല, ആ സന്ദർഭത്തിൽ മറ്റ് സന്ദർഭങ്ങളിൽ ഉത്തരം കൊടുക്കുന്നതിനേക്കാൾ ഉത്തരം കൊടുക്കാൻ കടപ്പെട്ടവനാണ് നോമ്പുകാരൻ. ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അദ്ദേഹത്തോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു, നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ അതിനുത്തരം കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? ദിനുസ്ലിമി അതിന് വിശദീകരണം കൊടുത്തു. ഹദീസിൽ വന്നിട്ടുള്ളത് ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ ബാങ്ക് കേട്ടാലും നിങ്ങൾ പറയണം എന്നുള്ളതാണ്. അത് നോമ്പ് തുറക്കുന്നവൻ ഇതിൽ നിന്ന് ഒഴിവാണെന്നുള്ളതിലൊരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നിട്ടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്, എന്ത് ഇനി ആ സന്ദർഭത്തിൽ ഇതാ കുന്ത തുഫ്തിറോ وسمعت الأذان تجيب المؤذن بل قد نقول إنه يتأكد عليك أكثر ഉത്തരം കൊടുത്താൽ മാത്രം പോലാ, അത് നിനക്ക് ഒന്നുകൂടി നിന്റെ മേലുള്ള ബാധ്യതയാണ് അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത്. ഉത്തരം കൊടുക്കണോ വേണ്ടെന്നുള്ളതല്ല, ഉത്തരം കൊടുക്കണം എന്നുള്ളതല്ല, നിനക്ക് ഒന്നുകൂടി, നീ നോമ്പ് തുറക്കണം, നീ നോമ്പുകാരനാണ്, നിനക്ക് ഒന്നുകൂടി ബാധ്യത ഉണ്ട് ആ ബാങ്കിന് ഉത്തരം ചെയ്യാൻ. എന്താ കാരണം? നീ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് ആസ്വദിച്ചു കൊണ്ടിരിക്കുക, ആ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്, വലിയൊരു ഇബാദത്ത് പൂർത്തീകരിച്ച് ആ സന്ദർഭത്തിലാണ് നീ. നീ അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണത്, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. വജസാഉ ഹാദിഹി നിഅമതി ശുക്ർ, ഈ നിഅമത്തിന് ശുക്ർ കാണിക്കണ്ടേ, ഈ നിഅമത്തിന് ശുക്ർ കാണിക്കണം. വമിന ശുക്രി ഇജാബത്തിൽ മുഅ്മിൻ മുഅദ്ദിൻ, ആ ശുക്രിൽപ്പെട്ടതാണ് മുഅദ്ദിന്റെ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത്. ഉണ്ടോ, അദ്ദേഹം അങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണ് നോമ്പ് പൂർത്തീകരിക്കുക എന്നുള്ളത്. അല്ലെ, ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് ആ സന്തോഷം. ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, മറ്റത് അതിനേക്കാൾ വലുതാണ്, ഏറ്റവും വലുതാണ്. അല്ലെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷമാണ് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഉള്ളത്. ആ ഒരു നിഅമത്ത്, ആ നിഅമത്തിന്, ആ നിഅമത്തുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിന് ആ നിഅമത്തിന് ശുക്ർ കാണിക്കണം. ആ ശുക്രിൽപ്പെട്ടതാണ് ആ മുഅദ്ദിൻ വാങ്ങ് കൊടുക്കുമ്പോ അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫതുജീബുൽ മുഅദ്ദിന വലവ് കുൻ തതഅക്കുൽ, അതുകൊണ്ട് നീ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും മുഅദ്ദിൻ ഉത്തരം കൊടുക്കണം. വല ഹർജ അലൈക ഫീ ഹാദാ, അതിന് നിനക്കൊരു തടസ്സവുമില്ല, അതിനൊരു പ്രയാസവുമില്ല, അതിനൊരു കുറ്റവുമില്ല. അതുകൊണ്ട് നീ ഉത്തരം പറയണം, ഉത്തരം പറയണമെന്ന് മാത്രമല്ല, ആ സന്ദർഭത്തിൽ നീ ഏറ്റവും അതിന് കടപ്പെട്ടവനുമാണ് എന്നാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. അപ്പൊ അതാണ് ആറാമത്തെ സുന്നത്ത്, നോമ്പ് തുറക്കുമ്പോൾ അതിൽ ആറാമത്തത്. ഇതൊക്കെ ഒരു അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് നേടാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങളാണ്. അപ്പൊ ആറാമത്തതായി. ഏഴാമത്തത് ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പറയുക, അത് പ്രത്യേകം പറയേണ്ടതില്ല. ഒരുപാട് ദുആകൾ വന്നിട്ടുണ്ട്, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെന്ത്, എന്തെങ്കിലും കുടിച്ചു, എന്തെങ്കിലും തിന്നു, അതിനുശേഷം തന്റെ അടിമ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഹദീസിൽ വന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാം. ആ സന്ദർഭത്തിൽ ഒരുപാട് ദുആ, ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാഹി ലദീ അത്അമനി ഹാദാ വസഖാനി, അങ്ങനെയുള്ള ഒരുപാട് ദുആകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ദുആകൾ ആ സന്ദർഭത്തിൽ ചൊല്ലുക, അതാണ് ഏഴാമത്തെ സുന്നത്ത്. എട്ടാമത്തത് നോമ്പ് തുറന്ന ഉടനെ ദുആ ചെയ്യുക. ഒരുപാട് ദുആകൾ വന്നിട്ടുണ്ട്, അതിലേറ്റവും സ്വഹീഹായിട്ട് വന്നിട്ടുള്ള ദുആ നമുക്കറിയാം, ദഹവല്ലമഉ വബതല്ലത്തിൽ റൂഖു വസബത്തൽ അജ്റു ഇൻഷാല്ലാ. ഈ ദുആ ആണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും സ്വഹീഹായിട്ട് വന്നിട്ടുള്ള ദുആ. ഇത് ഹസനാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ അഫ്തറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നാൽ, ഖാല പറയുമായിരുന്നു, ദഹവല്ലമഉ വബതല്ലത്തിൽ റൂഖു വസബത്തൽ അജ്റു ഇൻഷാല്ലാ. അബൂദാവൂദ് ധരിച്ചിട്ടുള്ള ഹദീസ്. ഇതിന്റെ സനദിന് ചില തകരാറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതാണ്ട് ഉലമാക്കളൊക്കെ അത് ഹസനാണ്, ഈ ദുആ ഹസനാണ്, ദാറഖുത്തനി, അതേപോലെ തന്നെ ഇമാം ഹാക്കിം, ഇബ്നു ഹജർ, ഷെയ്ഖ് അൽബാനി, ഇവരൊക്കെ അത് ഹസനാക്കിയിട്ടുണ്ട്. എന്നാൽ അല്ലാഹുമ്മ ഖസ്മ്തു വഅലാ റിസ്ഖി ഖഫ്തർതു എന്നുള്ളത് മുർസലായ റിപ്പോർട്ടാണ്. മുർസൽ എന്ന് പറഞ്ഞാൽ അത് കണ്ണിയേറ്റിട്ടുണ്ട്, അത് മുആദ് എന്ന ആളാണ് അത് ഉദ്ധരിച്ചിട്ടുള്ളത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു, മുആദ് എന്നുള്ളത് സ്വഹാബിയാണ്, മുആദ് എന്നുള്ളത് സ്വഹാബിയല്ല, അയാള് താബിയാണ്. ചില ആൾക്കാർ പറയുന്നത് അയാൾ മജ്ഹൂലാണ്, താബിയാണെങ്കിൽ തന്നെ അവിടെ കണ്ണി വിട്ടു, സ്വഹാബിന്റെ കണ്ണി അവിടെ വിട്ടുപോയി. മുആദ് ബിനു സുഹ്റ ആണ് അല്ലാഹുമ്മ ലക ഖസ്മ്തു വഅലാ റിസ്ഖി ഖഫ്തർതു എന്നുള്ള ദുആ ഉദ്ധരിക്കുന്നത്. അപ്പൊ ആ കണ്ണി വിട്ടതുകൊണ്ട് അത് മുർസലാണ്, അതുകൊണ്ട് അത് മുർസലായ റിപ്പോർട്ടാണെന്നുള്ളത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹദീസിന്റെ മുത്താബായത്തായിട്ടും ഷവാഹിദുകളായിട്ടും വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്, ആ ഹദീസുകളും അതിനേക്കാൾ ദുർബലാണ്. അപ്പൊ അതിൽ സ്വഹീഹായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്നിപ്പോ ഏഴാമത്തെ നോമ്പാണ്. ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ എത്ര എട്ട് സുന്നത്തുകള് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു. ഈ ഏഴ് ദിവസത്തെ, ഈ ആറ് ദിവസം ഇതിൽ എത്ര സുന്നത്തുകൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഏഴെണ്ണം ഞാനിവിടെ എണ്ണി പറഞ്ഞു. ഒന്ന് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നുള്ളത്, അത് ചിലപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തേത് ബിസ്മി ചൊല്ല എന്നുള്ളത്, എത്ര ആളുകൾ അത് ഓർമ്മിച്ചിട്ടുണ്ടാവും. മൂന്നാമത്തേത് നോമ്പുകാരനാണ് അവന്റെ ആക്ക് ഉത്തരം കിട്ടും. നാലാമത്തത് പറഞ്ഞത് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളത്. അഞ്ചാമത്തത് പറഞ്ഞത് വലത് കൈകൊണ്ട് കുടിക്കുക തിന്നുക എന്നത്. ആറാമത്തത് പറഞ്ഞത് ബാങ്കിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത്. ഇത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഏഴാമത്തത് പറഞ്ഞത് അതിനുശേഷം അൽഹംദുലില്ലാ പറയാ. എട്ടാമത്തെ സുന്നത്ത് പറഞ്ഞത് നോമ്പ് തുറന്നാലുള്ള ദുആ ദഹബല്ലം ഓ ചൊല്ല. ഇങ്ങനെ എട്ട് സുന്നത്തുകൾ ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് എത്ര പുണ്യം നമ്മുടെ നന്മയുടെ തുലാസിലേക്ക് വരികയാണ്. അപ്പൊ റമദാന് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്, ഒക്കെ ശരി തന്നെയാണ്. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസമാണ്, ഒക്കെ ശരിയാണ്. എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് അള്ളാഹു അടിമകളെ മോചിപ്പിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. നമ്മളെന്താ ചെയ്യുന്നത്? ചില ആൾക്കാർ ഇപ്പോഴും ഓഫിലത്തിലാണ്, അവർ നോമ്പ് വന്നതെന്ന് അറിഞ്ഞിട്ടല്ല. കുറെ ആൾക്കാർ ഓഫിലത്തിൽ അങ്ങനെ ജീവിക്കാണ് കുറെ ആൾക്കാർ. ഇത്തരത്തിലുള്ള സുന്നത്തുകളെ കുറിച്ചോ പുണ്യകർമ്മങ്ങളെ കുറിച്ചോ ഇതൊക്കെ അവർ കേട്ടിട്ടുണ്ട്. ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവുണ്ട്. പക്ഷെ ചില ആൾക്കാർ അവരുടെ ഗഫലത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല, അവർ ഉറക്കത്തിൽ തന്നെയാണ്. അവർ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ റമദാൻ ലഭിച്ചിട്ടും മഗ്ഫിറത്ത് നേടാത്ത ആൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ ഈ എട്ട് സുന്നത്തുകൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാം.